നമസ്കാരം ശ്രീമതി ബിന്ദു കുറുപ്പ്, SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം.
ജൂലൈ 1 മുതൽ ആദ്യ ഭവനം വാങ്ങിക്കുന്നവർക്ക് സ്റ്റാമ്പ് ഡ്യൂട്ടിയിൽ ഇളവുകൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ, ഏതെല്ലാം സംസ്ഥാനങ്ങളിലാണ് ഇത് ബാധകമാവുന്നത്?
ജൂലൈ 1 മുതൽ വന്നിരിക്കുന്ന ചേഞ്ചസ് വിക്ടോറിയ അതുപോലെ തന്നെ ന്യൂ സൗത്ത് വെയിൽസ് എന്നീ 2 സംസ്ഥാനങ്ങളിലാണ് ഇപ്പോൾ നമുക്ക് അറിവ് ലഭിച്ചിരിക്കുന്നത്. അതിൽ വിക്ടോറിയയെ പറ്റിയും ന്യൂ സൗത്ത് വെയിൽസിനെ പറ്റിയും കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്കത് സ്റ്റാമ്പ് ഡ്യൂട്ടിയിൽ എത്രമാത്രം എക്സംഷൻസ് ഉണ്ട്, എത്രമാത്രം കൺസെഷൻസ് ഉണ്ട് എന്നുള്ള ഏരിയകളിലാണ് മെയിൻ ആയിട്ട് ചേഞ്ച് വന്നിരിക്കുന്നത്.
ഓക്കെ, അപ്പോൾ ഇതിൽ എന്തെല്ലാം മാറ്റങ്ങളാണെന്നൊന്ന് വിശദീകരിക്കാം. അതുപോലെ ന്യൂ സൗത്ത് വെയിൽസിലും വിക്ടോറിയയിലും എന്തെല്ലാം മാറ്റങ്ങളാണ് സർക്കാർ നടപ്പിലാക്കുന്നത്?
മാറ്റങ്ങളെ കുറിച്ച് പറയുന്നതിന് മുമ്പേ നമുക്ക് എന്താണ് ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പരിശോധിച്ചാൽ കൂടുതൽ വ്യക്തമായി നമുക്ക് എന്തൊക്കെയാണ് ആ ചേഞ്ചസ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. വിക്ടോറിയൽ ആദ്യം ഞാൻ വിക്ടോറിയയിലെ സ്ഥിതിയെ പറ്റി പറയാം. വിക്ടോറിയയിലാണ് ഓസ്ട്രേലിയയിലെ ഏറ്റവും കൂടുതൽ സ്റ്റാമ്പ് ഡ്യൂട്ടി അപ്ലിക്കബിൾ ആയിട്ടുള്ളത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ സ്റ്റാമ്പ് ഡ്യൂട്ടി കൺസെഷൻ ഇപ്പോൾ 3 തരത്തിലാണ് ശരിക്കും ലഭ്യമായിട്ടുള്ളത്. 1, ഫസ്റ്റ് ഹോം ബയേഴ്സിന്. 2 പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് റെസിഡൻസ്, അതായത് നമ്മൾ വാങ്ങിക്കുന്ന വീട് നമ്മുടെ പ്രധാനപ്പെട്ട താമസ സ്ഥലമായി ഉപയോഗിക്കുന്നത്. 3 പെൻഷനേഴ്സിന്. ഈ 3 കാറ്റഗറിയിലാണ് നമുക്ക് സ്റ്റാമ്പ് ഡ്യൂട്ടി എക്സംഷൻ കംപ്ലീറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. എക്സംഷൻസ് അല്ല, എക്സംഷൻസ് ആൻഡ് കൺസെഷൻസ്. അതിൽ ഇപ്പോൾ വിക്ടോറിയയില് ഫസ്റ്റ് ഹോം വാങ്ങിക്കുന്ന ആൾക്കാർ 600,000 താഴെ, 600,000 അതല്ലെങ്കിൽ 600 താഴെയോ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഫസ്റ്റ് ഹോം ബയേഴ്സിനുള്ള 50% സ്റ്റാമ്പ് ഡ്യൂട്ടി കൺസെഷൻ ലഭ്യമാവുന്നത്. അതിപ്പോ നമ്മുടെ മെയിൻ റെസിഡൻസ് ആയിട്ട് ഫസ്റ്റ് ഹോം ഉള്ള ആൾക്കാർ തന്നെ മെയിൻ റെസിഡൻസ് ആയിട്ട് 2 വീട് വാങ്ങിക്കുക, ആദ്യത്തെ പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെന്റ് ആക്കിയിട്ട് 2 നമ്മുടെ മെയിൻ റെസിഡൻസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് 550,000 ആണ്. പിന്നെയുള്ളത് പെൻഷണറി ബെനിഫിറ്റ്സ് ആണ്. പെൻഷൻ കാർഡ് ഹോൾഡേഴ്സിനുള്ള സ്റ്റാമ്പ് ഡ്യൂട്ടി എക്സംഷൻ ആണ് 750 മുതലുള്ളത്. ഇപ്പോൾ നിലവിൽ 600,000 അതിന് താഴെ വാങ്ങിക്കുന്ന ആൾക്കാർക്ക് 50% സ്റ്റാമ്പ് ഡ്യൂട്ടി റിഡക്ഷന് എലിജിബിലിറ്റി ഉണ്ട്. അതുപോലെ PPR ആണെങ്കിൽ 550. PPR എന്ന് നേരത്തെ പറഞ്ഞ പോലെ മെയിൻ റെസിഡൻസ് ആയിട്ട് നമ്മുടെ പുതിയ പ്രോപ്പർട്ടി വാങ്ങിക്കുമ്പോൾ അത് സെറ്റിൽമെന്റിന്റെ അന്ന് മുതൽ 12 നമ്മൾ ആ വീട്ടിലേക്ക് കയറി താമസിച്ച് അത് നമ്മുടെ സ്ഥിര താമസത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ 550,000 അത് അല്ലെങ്കിൽ അതിന് താഴെയുള്ള ആൾക്കാർക്ക് ഒരു സ്ലാബ് അനുസരിച്ചിട്ട് നമുക്ക് സ്റ്റാമ്പ് ഡ്യൂട്ടി കൺസെഷൻ ക്ലെയിം ചെയ്യാവുന്നതാണ്. പക്ഷേ ഇപ്പോൾ ജൂലൈ 1 മുതൽ വരുന്ന ചേഞ്ച് എന്ന് പറഞ്ഞാൽ 600,000 വരെ വാങ്ങിക്കുന്ന ആൾക്കാർക്ക് അത് കംപ്ലീറ്റ് എക്സംഷൻ ആയും. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഒരു പെർട്ടിക്കുലർ 750 വരെയുള്ള ആൾക്കാർക്ക് അത് കംപ്ലീറ്റ് കൺസെഷൻ ആയും നമുക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്.
ഓക്കേ, അതിലെ കൺസെഷൻ എത്രയാണെന്നുള്ളൊരു ശതമാനം വലുതുണ്ടോ?
അത് സ്ലാബ് അനുസരിച്ചിട്ടാണ്. നമ്മൾ കൺസെഷൻ എന്ന് പറയുകയാണെങ്കിൽ അത് ഫസ്റ്റ് ഹോം നമ്മൾ വാങ്ങിക്കുന്ന ആൾക്കാർക്ക് കംപ്ലീറ്റ് എക്സംഷനും 2 പ്രോപ്പർട്ടി നമ്മൾ PPR മെയിൻ റെസിഡൻസ് ആയിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അത് കൺസെഷനുമാണ്. ഇപ്പൊ കൺസെഷൻ ഏകദേശം നമുക്കൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പൊ 605,000 നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ ഇപ്പൊ നോർമൽ സ്റ്റാമ്പ് ഡ്യൂട്ടി വരുമ്പോൾ അത് ഒരു 31,370 ആയിരിക്കും. പക്ഷെ അത് ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് കൺസെഷൻസ് ഡ്യൂട്ടി ആഫ്റ്റർ കൺസെഷൻ വരികയാണെങ്കിൽ അത് $1,046 നമുക്ക് വരുള്ളൂ ഫസ്റ്റ് ടോം ആയിട്ട് വാങ്ങിക്കുന്ന ആൾക്കാർക്ക്. അപ്പോ അത് ഓരോ സ്ലാബ് അനുസരിച്ച് 620 ആകുമ്പോൾ അതിനനുസരിച്ചിട്ട് മാറും. നമ്മള് ഒരു $32,570 കൊടുക്കുന്ന ഒരാള് ഈ കൺസെഷന് ശേഷം ആണെങ്കിൽ 5,428. അപ്പൊ ഒരു ഭയങ്കര മാസീവ് ആയിട്ടുള്ള ഒരു റിഡക്ഷൻ ആണ് ഗവൺമെന്റ് ഇപ്പൊ മെയിൻ ഫസ്റ്റ് ഹോം ബയേഴ്സിന് വേണ്ടി കാത്തുവെച്ചിരിക്കുന്നത്. പ്രോപ്പർട്ടി വാങ്ങിക്കാൻ കഴിവില്ലാത്ത ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഗവൺമെന്റ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്.
ഓക്കെ, അപ്പോൾ ഇത് വിക്ടോറിയയിലെ ഒരു സെനാരിയോ ആണല്ലോ ഇപ്പോൾ പറഞ്ഞത് അല്ലേ? ഇനി ന്യൂ സൗത്ത് വെയിൽസിലെ ഏതൊക്കെ തരത്തിലാണ് മാറ്റങ്ങൾ വരുന്നത്?
ന്യൂ സൗത്ത് വെയിൽസിലും ഇതുപോലെ തന്നെ ഈ എമൗണ്ടിന്റെ കാര്യത്തിലാണ്. അത് ന്യൂ സൗത്ത് വെയിൽസിൽ എടുത്തു നോക്കുകയാണെങ്കിൽ 650,000 വരെ കംപ്ലീറ്റ് എക്സംഷൻ ആണ്. 800,000 വരെ കൺസെഷനും. ഈ വിക്ടോറിയയിൽ 750 ആണെങ്കിൽ ന്യൂ സൗത്ത് വെയിൽസിൽ അത് 800,000 വരെ കൺസെഷനുമാണ് ഇപ്പോ നിലവില് ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്.
ശ്രീമതി ബിന്ദുക്കുറുപ്പ്, ഇനി സ്റ്റാമ്പ് ഡ്യൂട്ടിയിലെ ഇളവുകൾ ഹൗസിംഗ് അഫോർഡബിലിറ്റിയെ സഹായിക്കാനാണല്ലോ ഉദ്ദേശിക്കുന്നത്. ഇത് എങ്ങനെയാണ് ഇത് ഈ മേഖലയെ സഹായിക്കുക, പ്രത്യേകിച്ച് ആദ്യ ഭവനം വാങ്ങിക്കുന്നവരെ?
അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ സ്റ്റാമ്പ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ വളരെ ഹ്യൂജ് ആയിട്ടുള്ള സ്റ്റാമ്പ് ഡ്യൂട്ടിയാണ്. നമ്മള് പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ആദ്യമായിട്ട് ബാങ്കിന്റെ റിക്വയർമെന്റ് ഉണ്ടാവുക, നിങ്ങൾക്ക് വേറെ ഇക്വിറ്റി ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ 20% അപ് ടു 20% പ്ലസ് സ്റ്റാമ്പ് ഡ്യൂട്ടി നമ്മൾ കയ്യിൽ എടുക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു 600,000 വാങ്ങുകയാണെങ്കിൽ ഏകദേശം 31,000 ഓളം പൈസ സ്റ്റാമ്പ് ഡ്യൂട്ടിക്കുള്ള പൈസ നമ്മൾ ഇനീഷ്യലി കരുതണം. പക്ഷെ ഇപ്പോൾ അത് കംപ്ലീറ്റ്ലി നമുക്ക് എക്സംഷൻ കിട്ടുകയാണ്. അപ്പൊ ഈ സ്റ്റാമ്പ് ഡ്യൂട്ടി എന്ന് പറഞ്ഞ ഒരു 30,000 നമ്മൾ സേവ് ചെയ്യുന്നത് കൊണ്ട് ആ 30,000 നമുക്ക് അത് ഡെപ്പോസിറ്റ് എമൗണ്ട് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് ഒരു ഇനീഷ്യലി നമ്മൾ കയ്യിൽ നിന്ന് എടുക്കേണ്ട ആ ഒരു തുകയില് മാസീവ് ആയിട്ടുള്ള ഒരു കുറവ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അത് നമ്മളെ തീർച്ചയായിട്ടും ഒരു പുതിയ വീട് വാങ്ങാൻ അത്യാവശ്യമായിട്ട് നമ്മൾ കയ്യിൽ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ തുകയില് ഒരു വലിയ കുറവ് തന്നെ ഉണ്ടാകും. അത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്നാണ് ഗവൺമെന്റും അതുപോലെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഏകദേശം ഇപ്പോ 605,000 പ്രോപ്പർട്ടി വാങ്ങിക്കുന്ന ഒരാളാണെങ്കിൽ $31,370 നമ്മൾ നോർമൽ സ്റ്റാമ്പ് ഡ്യൂട്ടി ആയിട്ട് കയ്യിൽ വെക്കുന്നായിരുന്നു. അപ്പോ 10% പ്ലസ് ഈ സ്റ്റാമ്പ് ഡ്യൂട്ടി ഇസ് ഈക്വൽ ടു ഏകദേശം ഒരു 100,000 കൂടുതൽ നമുക്ക് വന്നല്ലോ. പക്ഷെ ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് പുതിയ ചേഞ്ച് അനുസരിച്ചിട്ട് നമുക്ക് ഈ ഡ്യൂട്ടിയബിൾ വാല്യൂ മീൻ ആഫ്റ്റർ കൺസെഷൻ നമുക്ക് സ്റ്റാമ്പ് ഡ്യൂട്ടി എന്ന് പറഞ്ഞത് വെറും 31,370 സ്ഥാനത്ത് വെറും $1,046 വരുന്നത്. അപ്പോ ഈ ബാക്കിയുള്ള $30,000 നമ്മുടെ കയ്യിൽ ഇരിക്കുകയാണ് ഡെപ്പോസിറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ തന്നെ 1/3 കുറഞ്ഞു നമ്മുടെ ഇനീഷ്യൽ ഡെപ്പോസിറ്റ് കൊടുക്കേണ്ട തുക നമുക്ക് അത്രയും കുറഞ്ഞു. തീർച്ചയായും അതൊരു സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ അധികം സേവിങ്സ് ഇല്ലാതെ ഒരു വീട് വാങ്ങിക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സഹായമാവുമെന്നാണ് തോന്നുന്നത്.
ഓരോ സംസ്ഥാനത്തിന്റെ കാര്യം എടുക്കുമ്പോൾ അതിൽ വ്യത്യാസങ്ങളുണ്ടോ സ്റ്റാമ്പ് ഡ്യൂട്ടി നടപ്പിലാക്കുന്ന കാര്യത്തിൽ വീട് വാങ്ങിക്കുമ്പോൾ?
അത് ഓരോ സംസ്ഥാനം വിക്ടോറിയയിലെ അല്ലെങ്കിൽ ന്യൂ സൗത്ത് വെയിൽസിലെ ക്യൂൻസ്ലാൻഡിലെ അങ്ങനെ ഓരോ സ്റ്റേറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ സ്റ്റാമ്പ് ഡ്യൂട്ടിയുടെ ആസ്പെക്ട് വരുമ്പോൾ അത് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതാത് സ്റ്റേറ്റുകൾക്ക് കൺട്രോൾ ഉള്ളതാണ് ഈ വാല്യൂ അല്ലെങ്കിൽ അസസ്മെന്റിന്റെ കാര്യത്തിൽ ചേഞ്ചസ് വരുത്താനുള്ള കംപ്ലീറ്റ് റൈറ്റ് അതാത് സ്റ്റേറ്റ്സിനാണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായും എല്ലാ സ്റ്റേറ്റിലും വ്യത്യാസമുണ്ട്. സ്റ്റാമ്പ് ഡ്യൂട്ടി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, എത്രയാണ് അതിന്റെ ത്രഷ് ഹോൾഡ്, അത് കംപ്ലീറ്റ്ലി സ്റ്റേറ്റ് ഓരോ സ്റ്റേറ്റുകൾക്കും ഉള്ള ഡിസിഷൻ എടുക്കാനുള്ള റൈറ്റ് ഓരോ സ്റ്റേറ്റ് തന്നെ മാത്രം നിശ്ചിതമായിരിക്കുന്ന കാര്യമാണ്.
ഓക്കെ, ഈ പലർക്കും സംശയം തോന്നാൻ സംശയമുള്ള ഒരു കാര്യമാണ്, ഇത് July 1 ഇത് പ്രാബല്യത്തിൽ വരുന്നത്. അപ്പോൾ എപ്പോഴാണ് ഒരു വീട് വാങ്ങിക്കുന്ന ആൾക്ക് അത് ഇത് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഗുണം ലഭിക്കുന്നത്?
തീർച്ചയായും അത് എല്ലാവർക്കും പൊതുവെ ഈ ഒരു ന്യൂസ് കേട്ട മുതൽ തന്നെ ഞങ്ങൾക്കായാലും ഒരുപാട് എൻക്വയറീസ് വരുന്നതാണ് ആർക്കൊക്കെയാണ് ഈ ബെനിഫിറ്റ് ലഭ്യമാകുക എന്നുള്ളത്. അത് July 1 അല്ലെങ്കിൽ July 1 ശേഷം കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രമുള്ള ഒരു ബെനിഫിറ്റ് ആണിത്. അത് ഇപ്പോ ഇതിപ്പോ June 30 ഒരാൾ സൈൻ ചെയ്തു കോൺട്രാക്റ്റിൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടിട്ട്, June 30 ഒരാൾ കോൺട്രാക്ട് ഒപ്പിട്ടു. പക്ഷെ സെറ്റിൽമെന്റ് നാച്ചുറലി July 1 ശേഷമായിരിക്കും. പക്ഷെ അദ്ദേഹത്തിന് ഈ കൺസെഷന് യാതൊരു റൈറ്റും ഇല്ല. കാരണം എന്താ വെച്ചാൽ July 1 അല്ലെങ്കിൽ അതിനുശേഷമോ കോൺട്രാക്ടിൽ ഒപ്പിടുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രമുള്ള ഒരു ബെനിഫിറ്റ് ആണ്. സെറ്റിൽമെന്റ് ഡേറ്റിനല്ല അതിൽ ഇമ്പോർട്ടൻസ്, കോൺട്രാക്ട് ഡേറ്റിനാണ്.
ഓക്കെ, അപ്പോൾ അത് കോൺട്രാക്ട് ഒപ്പിടുന്ന സമയമാണ് ഇതിന് ബാധകമാവുക.
ഈ കാര്യം പറഞ്ഞപ്പോഴാണ് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വിട്ടുപോയൊരു കാര്യം പറയേണ്ടതായി തോന്നുന്നത്. ഒരുപാട് എൻക്വയറീസ് അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ട് വരുന്ന ഒരു ഒരു കാര്യമാണ്. ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാം ധാരണ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് പെർമനന്റ് റെസിഡന്റ് ആണെങ്കിൽ നമുക്ക് ഈ കംപ്ലീറ്റ് സ്റ്റാമ്പ് ഡ്യൂട്ടി എക്സംഷൻ കിട്ടും എന്നുള്ളതാണ്. അതിൽ നമ്മൾ പ്രോപ്പർട്ടി വാങ്ങിക്കുമ്പോൾ ഫയൽ ചെയ്യുന്ന ഒരു ഡോക്യുമെന്റാണ് Form 62, അതായത് പർച്ചേസ് സ്റ്റേറ്റ്മെന്റ്. അത് പ്രകാരമുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ഡിക്ലറേഷൻ ഉണ്ട്, അത് പ്രകാരമുള്ള ഒരു ഡിക്ലറേഷൻ ഉണ്ട്, അതായത് നിങ്ങൾ ഒരു ഫോറിൻ പർച്ചേസർ അല്ല എന്നുള്ളത്. ഫോറിൻ പർച്ചേസർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ പെർമനന്റ് റെസിഡന്റ് ആയിരിക്കണം, അതല്ലെങ്കിൽ സിറ്റിസൺ ആയിരിക്കണം ഓസ്ട്രേലിയയില്. ഇതല്ലാത്ത ആളെ ഫോറിൻ പർച്ചേസർ ആയിട്ട് കണക്കാക്കി അയാളുടെ ഷെയറിന് അയാള് ഇപ്പോഴത്തെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് 7% അഡീഷണൽ സ്റ്റാമ്പ് ഡ്യൂട്ടി കൊടുക്കണം. അപ്പോ ഈ റെസിഡൻസി റിക്വയർമെന്റ് കംപ്ലീറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രം, കംപ്ലൈൻ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമാണ് ഈ കൺസെഷന്റെ കാര്യമൊക്കെ അപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. അതുകൊണ്ട് ഇപ്പൊ നേരത്തെ പറഞ്ഞ എല്ലാ ബെനിഫിറ്റ്സും പെർമനന്റ് റെസിഡൻസി റെസിഡൻസി റിക്വയർമെന്റ് മീറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രം സ്പെസിഫൈ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പൊ നമ്മുടെ ഇടയിലുള്ള ഒരു തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാല് ഹസ്ബൻഡ് വൈഫിനെ അല്ലെങ്കിൽ വൈഫ് ഹസ്ബൻഡിനോ ഡിപെൻഡന്റ് ആയി കൊണ്ടുവരുന്നു, എന്നിട്ട് പെർമനന്റ് റെസിഡൻസിക്ക് അപ്ലൈ ചെയ്ത ഒരു 2 years പീരീഡ് ഒക്കെ നമ്മള് പെർമനന്റ് റെസിഡൻസിന്റെ ഫൈനൽ സ്റ്റേജിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ആ സമയമുണ്ട്. മെഡിക്കെയർ കാർഡ് എല്ലാം നമുക്ക് കിട്ടിയിരിക്കും, പക്ഷേ നമ്മൾ യഥാർത്ഥത്തിൽ പെർമനന്റ് ആയിട്ട് റെസിഡൻഷ്യൽ റിക്വയർമെന്റ് നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മളെ ഒരു എന്താ പറയാ ഒരു ഫോറിൻ പർച്ചേസറായിട്ട് മാത്രമാണ് ഇവിടെ കണക്കാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ കാര്യം കൂടി നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് പ്രോപ്പർട്ടി വാങ്ങിക്കുന്ന സമയത്ത്.
ഓക്കെ, ഇനി പൊതുവെ ഈ സ്റ്റാമ്പ് ഡ്യൂട്ടിയിലെ ഇളവുകൾ നടപ്പിലാക്കുമ്പോൾ വീടുകളുടെ വിലയിൽ മാറ്റം വരുന്നതായി കാണാറുണ്ടോ?
അത് മാർക്കറ്റ് റേറ്റ് വേരിയേഷൻസ് എനിക്ക് വളരെ വ്യക്തമായി പറയാൻ പറ്റുന്ന കാര്യമല്ല അത്. എന്നിരുന്നാലും തീർച്ചയായും ഇപ്പോൾ ഞങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ മിക്കവാറും ഞങ്ങളുടെ അടുത്ത് വരുന്ന വെൻഡേഴ്സ്, അതായത് പ്രോപ്പർട്ടി മാർക്കറ്റിൽ ഇടാൻ വരുന്ന ആൾക്കാരെല്ലാം 1 July ശേഷം വിൽക്കാൻ ഉദ്ദേശിക്കുന്ന തരത്തിലാണ് അവര് പർച്ചേസ് പ്രൈസ് സെറ്റ് ചെയ്യുന്നത്. അതായത് എങ്ങനെയാണോ പർച്ചേസേഴ്സിന് ഈ 30,000 അല്ലെങ്കിൽ 15,000 ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടി ഒഴിവാക്കി കിട്ടുന്നത് കൊണ്ട് അത് അവര് പ്രോപ്പർട്ടി വാല്യൂല് 1% ആയിട്ട് കൂട്ടിക്കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളുടെ അടുത്ത് വരുന്ന വെൻഡേഴ്സ് എല്ലാം അവരുടെ അഭിപ്രായം എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു പക്ഷേ അത് പ്രോപ്പർട്ടി വാല്യൂനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. വിക്ടോറിയയില് വേറെ ഒരു ഇതിന് ഒരു സെറ്റ് ബാക്ക് എന്ന് പറയാൻ പറ്റിയെങ്കില് എന്ന് പറഞ്ഞാല് ഇൻവെസ്റ്റേഴ്സിന് അതുപോലെ ഹോളിഡേ ഹോംസ് വാങ്ങിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെയുള്ളവർക്കാണ് ഇപ്പോ കുറച്ച് ബുദ്ധിമുട്ട് വരാൻ പോകുന്നത്. അത് നമുക്കറിയാം, നമ്മൾ മെയിൻ ആയിട്ട് ഇവിടെ എക്സിസ്റ്റിംഗ് ഹോം അല്ലെങ്കിൽ വേക്കന്റ് ലാൻഡ് വാങ്ങിക്കുന്ന അതേപോലെ തന്നെ ഈ ടൈറ്റിൽ ആവാത്ത പ്രോപ്പർട്ടി, അതായത് നമ്മൾ ഒരു ഇന്നിപ്പോ കോൺട്രാക്ടിൽ എൻട്രി ചെയ്യാണ് ആഫ്റ്റർ 1 year or 1.5 years ആണ് ആ പ്രോപ്പർട്ടി ടൈറ്റിൽ ലാൻഡ് റിലീസസ് ഒക്കെ അങ്ങനെയാണല്ലോ വരുന്നത്. അതുപോലെ അതിപ്പോ പാക്കേജസ് ആയിട്ട് ഹോം ആൻഡ് ലാൻഡ് പാക്കേജസ് ആയിട്ട് നമ്മൾ വാങ്ങിക്കാറുണ്ട്. അപ്പോ അഡ്വാൻസ് ആയിട്ട് നമ്മൾ കോൺട്രാക്ടിൽ സൈൻ ചെയ്തിട്ട് ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഇനീഷ്യൽ പേയ്മെന്റ് ആയിട്ട് കൊടുത്ത് നമ്മുടെ പ്രോപ്പർട്ടി സെക്യൂർ ചെയ്യെങ്കിലും നമുക്ക് 1 year അല്ലെങ്കിൽ 1.5 years എല്ലാം കഴിഞ്ഞതിന് ശേഷമായിരിക്കാം നമുക്ക് ഈ ബിൽഡ് ചെയ്തിട്ടുള്ള ആ ഹോം നമ്മൾ വാങ്ങിക്കുന്നത്. അതിന് നമ്മൾ പൊതുവെ പറയുന്ന പേരാണ് ഓഫ് ദ പ്ലാൻ പർച്ചേസ് എന്നുള്ളത്. അതായത് ടൈറ്റിൽ ആവുന്നതിന് മുമ്പേ നമ്മൾ പ്രോപ്പർട്ടി വാങ്ങിക്കുന്നു. അങ്ങനെയുള്ള സമയത്ത് ഫസ്റ്റ് ഹോം ബയേഴ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് എല്ലാവർക്കും പൊതുവായി ലഭിക്കുന്ന ഒരു കൺസെഷൻ ആയിരുന്നു നമ്മൾ കോൺട്രാക്ട് പർച്ചേസ് പ്രൈസ് പ്രകാരമുള്ള സ്റ്റാമ്പ് ഡ്യൂട്ടി കൊടുക്കാതെ അത് ഒരു ഡ്യൂട്ടിയബിൾ വാല്യൂ അസസ് ചെയ്യും. അത് ഒരു Form 4A എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ഡിക്ലറേഷൻ സെറ്റിൽമെന്റിന് കുറച്ച് മുമ്പേ നമുക്ക് വെൻഡറുടെ സോളിസിറ്ററിൽ കൺവയൻസർ നമുക്ക് അയച്ചു തരും. അത് പ്രകാരം ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ആണ് ഡ്യൂട്ടിയബിൾ വാല്യൂ ആയിട്ട് കണക്കാക്കിയിട്ടുണ്ടാവുക. ഈ ഡ്യൂട്ടിയബിൾ വാല്യൂ എന്ന് പറയുമ്പോൾ കോൺട്രാക്ട് പെർച്ചേസ് പ്രൈസിലുള്ളതിലും ഒരുപാട് താഴെയായിരിക്കും ഈ Form 4A കാണിച്ചിട്ടുള്ള ഡ്യൂട്ടിയബിൾ വാല്യൂ. അപ്പൊ നമ്മൾ ആ ഡ്യൂട്ടിയബിൾ വാല്യൂ അനുസരിച്ചിട്ടുള്ള സ്റ്റാമ്പ് ഡ്യൂട്ടി മാത്രം കൊടുക്കാനാണ് ബാധ്യസ്ഥരായിട്ടുള്ളൂ. അതിനുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ കോൺട്രാക്ട് പർച്ചേസ് പ്രൈസിനേക്കാളും എത്രയോ കുറവ് എമൗണ്ട് ആണ് നമ്മൾ സ്റ്റാമ്പ് ഡ്യൂട്ടി ആയിട്ട് കൊടുക്കേണ്ടി വരുന്നത്. അത് ഒരുപാട് ബെനിഫിഷ്യൽ ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇൻവെസ്റ്റേഴ്സ് മെയിൻ ആയിട്ട് ഇത്തരത്തിലുള്ള പാക്കേജസിന് പോയി കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ പുതിയ ചേഞ്ചസ് അനുസരിച്ചിട്ട് എന്താ വ്യത്യാസം എന്ന് പറഞ്ഞാല് ഈ ബെനിഫിറ്റ് മെയിൻ റെസിഡൻസ് ആയിട്ട് ഉപയോഗിക്കാൻ ഉള്ള ഇന്റൻഷനോടെ വാങ്ങിക്കുന്ന പ്രോപ്പർട്ടികൾക്ക് മാത്രമായിട്ട് ഗവൺമെന്റ് ചുരുക്കി. അപ്പോ ഇൻവെസ്റ്റേഴ്സ് ഹോളിഡേ ഹോംസ് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർ ഇവർക്കൊന്നും ഈ ഓഫ് ദ പ്ലാൻ കൺസെഷൻ ലഭ്യമാവുകയില്ല. അതായത് ഈ ഡ്യൂട്ടിയബിൾ വാല്യൂ പ്രകാരമായിരിക്കില്ല സ്റ്റാമ്പ് ഡ്യൂട്ടിയുടെ അസസ്മെന്റ്, ആക്ച്വൽ കോൺട്രാക്ട് പ്രൈസ് പ്രകാരമായിരിക്കും അതിന്റെ അസസ്മെന്റ്. അപ്പോ ഇതിന് ഈ മെയിൻ റെസിഡൻസ് പെർപ്പസ് എന്ന് പറഞ്ഞാൽ അതിന് സാധാരണ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ഹോമിന്റെ PPRന്റെ എല്ലാം കൺസെഷനുള്ള കണ്ടീഷൻസ് എല്ലാം അപ്ലിക്കബിൾ ആയിരിക്കണം. അതായത് 12 months ഉള്ളിൽ സെറ്റിൽമെന്റിന്റെ അന്ന് മുതൽ 12 months ഉള്ളിൽ നമ്മൾ പുതുതായി വാങ്ങിക്കുന്ന പ്രോപ്പർട്ടിയിലേക്ക് മാറി താമസിക്കണം. അതാണ് ഒന്ന്. പിന്നെ റെസിഡൻഷ്യൽ റിക്വയർമെന്റ്. ഈ റെസിഡൻഷ്യൽ റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ പാർട്ടീസ് എന്തായാലും ഇപ്പൊ 2 purchasers അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും ഓസ്ട്രേലിയൻ പെർമനന്റ് റെസിഡന്റ് ആയിരിക്കണം.
ശ്രീമതി ബിന്ദു കുറുപ്പ് ഈ വിഷയത്തെക്കുറിച്ച് SBS മലയാളത്തോട് ഇത്രയും വിശദമായി സംസാരിച്ചതിന് വളരെയധികം നന്ദി.
വളരെ നന്ദി ദിലീഷ്.